Yesterday we were looking at the conditions Jesus laid down to his disciples. A disciple is one who wants to learn from his master all the time.
തന്റെ ഗുരുവിൽ എപ്പോഴും പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ.
And to follow.
അപ്രകാരം ഗുരുവിനെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നു.
You can't follow if you don't learn.
ഗുരുവിനെ പിൻപറ്റുക എന്നത് ഗുരുവിൽ നിന്ന് പഠിക്കാതെ അസാധ്യമാണ്.
We have to first learn what he has to say.
അവിടുന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് ആദ്യം പഠിക്കേണ്ടതുണ്ട്, അങ്ങേ പിൻപറ്റണമെങ്കിൽ.
See, because God's way of thinking is very different from our way of thinking.
എന്തെന്നാൽ ദൈവത്തിന്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളെക്കാൾ വളരെ അപ്പുറത്താണ്.
Today we have lots and lots of Christians who are seeking to serve the Lord.
ഇന്ന് ധാരാളം ക്രിസ്ത്യാനികൾ ദൈവത്തെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്ന അനേകം ക്രിസ്ത്യാനികൾ കാണാം.
We have lots of people who are very zealous to study the Bible.
അനേകരും ഇതുവരെ വായിക്കുവാൻ വളരെ ഉത്സാഹത്തോടുകൂടെ ആയിരിക്കുന്നവരെ കാണാം.
And I think a lot of them are sincere.
അവരിൽ അനേകരും വളരെ താല്പര്യമുള്ളവരാണ്.
Of course, many are doing it only to make money and get name for themselves.
എന്നാൽ അനേകരും അത് തങ്ങൾക്ക് തന്നെ സമ്പാദ്യം ഉണ്ടാക്കേണ്ടതിനും അവർക്കൊരു പേരുണ്ടാക്കേണ്ടതും ചെയ്യുന്നു.
Those who do God's work in order to make money or to get a name for themselves, I believe there's a curse on them.
അപ്രകാരം പണമുണ്ടാക്കേണ്ടതിനും പേരുണ്ടാക്കേണ്ടതിനും വേല ചെയ്യുന്നവർ അവർ തങ്ങൾക്ക് തന്നെ ഒരു ശാപം സമ്പാദിക്കുന്നു എന്ന് ഞാൻ
കരുതുന്നു.
കർത്താവായ യേശു നാമത്തെ ദുഷിക്കുന്നവരായി അവർ
മാറുന്നു.
നാം അവരെ
വിട്ടുകളയുക.
അവർ സാത്താന്റെ ദൂതന്മാരാണ്, വെളുത്ത ദൂതന്മാരുടെ
വേഷമുള്ളവരാണ്.
ഞാൻ സംസാരിക്കുന്നത് താല്പര്യമുള്ളവർ, താല്പര്യത്തോടെ മുന്നോട്ട് വരുന്നവർ, അവർ തെറ്റിപ്പോകുന്നവരെങ്കിലും
അവരോടാണ്.
ആത്മാർത്ഥതയുള്ളവർ പക്ഷേ ഒരുപക്ഷെ തെറ്റിപ്പോകാവുന്നവരോടാണ്.
Many people think if I'm sincere, I'm not wrong.
പലരും ചിന്തിക്കുന്നു ഞാൻ ആത്മാർത്ഥതയുള്ളവനാകുന്നുവെങ്കിൽ എനിക്ക് തെറ്റാകുവാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നു.
See, when I'm driving from one place to another, I can be quite sincere and yet take the wrong road.
ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ആത്മാർത്ഥ ഉള്ളവനാകാൻ കഴിയും, പക്ഷേ തെറ്റായ റോഡിലേക്ക്
തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു.
ഞാൻ അറിഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോകുന്നതല്ല, പക്ഷേ അറിയാതെ തന്നെ തിരിഞ്ഞു പോയെന്ന് പറയാം.
യു നോ ദ ടു പാരബിൾസ്, ദ ലോസ്റ്റ് ഷീപ്പ് ആൻഡ് ദ ലോസ്റ്റ് സൺ.
നമുക്ക് രണ്ട് ഉപമ കാണാതെ പോയ ആടിനെക്കുറിച്ചും കാണാതെ പോയ മകനെ കുറിച്ചുള്ള ഉപമ
നിനക്കറിയാം.
മുടിരായത്തിന്റെ കഥ ഉപമ എന്ന് നമ്മൾ പറയുന്നത്
ലൂക്കസിന്റെ
സുവിശേഷം 15-ാം അധ്യായത്തിലാണ് രണ്ടും.
വലിയൊരു വ്യത്യാസമുണ്ട്
മുടിനായത്തിന്റെ കാര്യത്തിലും കാണാതെ പോയ ആടിന്റെ കാര്യത്തിലും.
See, the sheep did not rebel against the shepherd and say, I don't want to listen to you, I'm going out.
കാണാതെ പോയ ആട് തന്റെ ഇടയനോട് പ്രകാരം പറഞ്ഞില്ല, മത്സരിച്ചില്ല, ഞാൻ നിന്നെ വിട്ടു പോകുന്നു എന്ന് മത്സരിച്ചു പോയതല്ല.
It accidentally went astray.
അറിയാതെ, താൻ തന്നെ അറിയാതെ അത് വഴി തിരിഞ്ഞു പോയതാണ്.
But the son, he went in rebellion.
എന്നാൽ മകനാകട്ടെ മത്സരിച്ചുകൊണ്ട്, പിതാവിനോട് മത്സരിച്ചുകൊണ്ട് ആ ഭവനത്തിൽ ഇറങ്ങിപ്പോയതാണ്.
There are two types of backsliders among Christians.
ക്രിസ്ത്യാനികളുടെ ഇടയിൽ രണ്ട് വിധത്തിലുള്ള പിന്തിരിയുന്ന ആളുകളുണ്ട്.
One is like the sheep. They are quite sincere, but they are led astray, deceived by false leaders.
ഒന്ന് ഈ ആടിനെ പോലെയാണ്, അവര് ചില ഉപദേശന്മാരാൽ വഞ്ചിക്കപ്പെട്ട് അവരുടെ ഉപദേശത്തെ പിൻപറ്റി പോകുന്നു.
Many Christians like that in many denominations.
പല സമുദായങ്ങളിലും അങ്ങനെയുള്ള ക്രിസ്ത്യാനികളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
The leaders are crooks, but they are not crooks.
അവരുടെ അവരുടെ ഗുരുക്കന്മാർ അവർ തെറ്റായി പോകുന്നു, അവരങ്ങനെയല്ല. അവര് വളഞ്ഞ കപടതയുള്ള കൗശലമുള്ളവരാണ്. പക്ഷേ ആ അവിടെയുള്ള ആ വിചാരികൾ
മലയാളം Vanjak means a deceiver. This crook is a wonderful word in English. It's exactly what a lot of Christian leaders are. Anyway, there are a lot of people in those churches who are not crooks. They have gone astray like sheep. But then there are other people who have deliberately disobeyed God and gone away like the rebellious son. And God treats both of these people differently. We may look both of them have gone into the world, they have gone astray. But there's a difference. In our church, whenever a person backslides, I see a difference. One is a lost sheep, one is a lost son. And how does God treat them? The lost sheep, he goes searching for it, finding it and bringing it back. But the lost son, he says, let him suffer. I am not going to go after him. Let him reach the level of the pigs. Let him come to an end of himself and let him come back on his own. We think the Lord goes after everybody.
No.
Did the father go searching for the prodigal son? Did he send him any money or food packets or anything? He wanted him to suffer. He wanted him to come to an end of himself, suffer, reach the level of the pigs, learn a lesson, and come back. Whenever I see a brother in rebellion, say, well, I know how God is going to treat him. I have to treat him the same way. I'm sure it must have pained the father's heart to see his son suffering among the pigs, but it was worth it for him to come back. So, when I see a person has gone away from the fellowship like that, I never go up there. Not even once. If he's gone like this. Then I see somebody has gone astray, led astray by, even though he's sincere, he went astray like a sheep. And I keep on after him till I can bring him back. We don't distinguish between these two. We create a lot of confusion in God's word. So I can't say, if somebody asks me, should you go after a backslider? What is my answer? You should go, you should not go. No, that is the answer. You should go and you should not go. You see, you haven't given an answer. Should you go or should you not go? I said you should go and you should not go. What's the answer? The answer is you must be led by the Holy Spirit in each case. When somebody comes and asks you a question about why you believe these things, should you reply him or not? Here's the answer. Proverbs 26. This is a wonderful answer the Holy Spirit gives. And you'll get a perfect answer to that question. If somebody asks you a foolish question, what should you do? Proverbs 26, verse 4. Don't answer a fool according to his folly, lest you be like him. But wait, that's not the end of the answer.
അതല്ല അതിന്റെ ആ ഉത്തരത്തിന്റെ അവസാനം.
Next verse. You must answer a fool as his folly deserves, lest he be wise in his own eyes.
മൂടനെ താൻ ജ്ഞാനി എന്ന് തോന്നാതിരിക്കേണ്ടതിന് അവന്റെ പോഷത്തിന് ഒത്തവണ്ണം അവന് ഉത്തരം പറയുക.
So what is the answer?
അപ്പൊ എന്താണ് ഉത്തരം?
Should you answer or should you not answer?
നമ്മൾ ഉത്തരം പറയണോ ഉത്തരം പറയണ്ടോ?
In the next verse it says,
അടുത്ത വാക്യത്തിൽ പറയുന്നു,
if somebody else had written that, you'd say that fellow is contradicting Proverbs.
മറ്റാരെങ്കിലും ഇത് എഴുതിയിരുന്നെങ്കിൽ നിങ്ങൾ പറയുമായിരുന്നു ഈ
ഇത്
വേറെ അധ്യായത്തിൽ ഇത് വേറെ നീക്കി കൊടുത്തിട്ടെങ്കിൽ നിങ്ങൾ പറയുമായിരുന്നു മറ്റേ അധ്യായത്തിൽ എഴുതിയിരുന്നത് ഇത് പറന്നു പോയിട്ട് അടുത്ത വാക്യം
നോക്കാം.
അങ്ങനെയാണ് കർത്താവ് നമ്മെ
നയിക്കുന്നത്.
ദൈവം ആദാമിനോട് പറഞ്ഞു, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൽ നിന്ന് നിങ്ങൾ ഇത് നല്ലതാണ്, ഇത് എപ്പോഴും തെറ്റാണ്. അങ്ങനെ നിങ്ങൾ പോകുന്നെങ്കിൽ നിങ്ങൾ മരിക്കും. ജീവിതത്തിലേക്ക് നിങ്ങൾ
തിരികുകയായിരുന്നു.
ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും യജ്ഞാത്മാവായിട്ട്
സമ്പർക്കത്തിലായിരിക്കും. നിങ്ങളോട് പറയുന്നു
അങ്ങനെ പിന്തിരിച്ച ഒരാളുടെ പുറകെ പോണമോ വേണ്ടയോ എന്ന് പരിശാത്മാവ് നിങ്ങളോട് പറയുന്നു.
This particular fool is the fool of verse 4 here or the fool of verse 5?
ee portion idile parayikkunna portion aano
alla nalamathe vaakyathe aano anjamathe vaakyathe
idile rendu portione petti moodane petti parayirikkunnu oru aa moodan parishadmav thanne adu nalle arikkunnu.
Is it this fool or that fool?
ee parayirikkunna moodan aano matte oru moodan aano
ennu you have to allow the Holy Spirit to show you.
അത് പെൺകാൽമാവ് തന്നെ നമ്മളെ അറിയിക്കും.
We have a tendency to live by rules.
നമുക്ക് നിയമം അനുസരിച്ച് ജീവിക്കത്തക്കൊണ്ടുള്ള ഒരു പ്രവണത നമ്മളിലുണ്ട്.
We think Christian life is a lot of rules and we try to follow the rules and it doesn't work.
നമ്മൾ വിചാരിക്കുന്ന ക്രിസ്ത്യൻ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പ്രമാണങ്ങളുടെ ഒരു കാര്യമാണ്, അതിൽ ജീവിക്കേണ്ടതാണ്.
When you look at church history,
നമ്മൾ സഭയുടെ ചരിത്രം നോക്കിയാൽ,
മാർട്ടിൻ ലൂതർ, he was a man who was in touch with God.
മാർട്ടിൻ ലൂതർ ദൈവമായിട്ട് സമ്പർക്കത്തിലുള്ള ഒരു മനുഷ്യനായിരുന്നു.
But how did the Lutherans lost touch with God?
എന്നാൽ ലൂതറൻസ് വീണ്ടും പിന്നീട് എപ്രകാരമാണ് ദൈവമായിട്ട് കടന്നു പോയത്?
They got Martin Luther's rules, but they didn't have his touch with the Holy Spirit.
മാർട്ടിൻ ലൂതറിന്റെ നിയമങ്ങൾ മാത്രമേ അവർ കാണുവാൻ കഴിഞ്ഞുള്ളൂ, മാർട്ടിൻ ലൂതർ ദൈവമായിട്ടുള്ള സമ്പർക്കം അവർക്ക് കാണുവാൻ.
John Wesley was a man who lived in touch with God.
ജോൺ വെസ്ലി ദൈവമായിട്ടുള്ള സമ്പർക്കത്തിൽ കഴിഞ്ഞവനാണ്.
I met a lot of Methodists today who are absolutely dead.
എന്നാൽ അനേകം മെതഡിസ്റ്റുകളെ കാണാം, അവർ തീർച്ചയായിട്ടും മരിച്ചവരും.
John Wesley's rules.
അവർ ജോൺവെസ്ലിയുടെ നിയമങ്ങളെ മാത്രമേ പിന്തുടരുന്നുള്ളൂ.
വില്യം ബൂത്ത്, he was a man who was really in touch with God, on fire for God.
പ്രകാരം വില്യം ബൂത്തും ദൈവമായിട്ടുള്ള സമ്പർക്കത്തിലും ദൈവാത്മീയയിലും എപ്പോഴും ആയിരുന്നൊരു മനുഷ്യനായിരുന്നു.
You've seen so many salvation army people today. They're not even born again.
എന്നാൽ ഇന്ന് നമുക്ക് രക്ഷാസൈന്യത്തെ അനേകരെ നമുക്ക് കാണാൻ പറ്റുന്നു, അവർ ബോർഡ് അഗൈൻ ആണെന്ന് തന്നെ പറയാൻ.
I'm not judging them. I'm just saying every group this has happened.
ഞാൻ അവരെ വിധിക്കുകയല്ല, എല്ലാ ഗ്രൂപ്പിലും ഇപ്രകാരം
സംഭവിക്കുന്നു. Man tends to go to the tree of knowledge of good and evil.
മനുഷ്യൻ സ്വാഭാവികമായിട്ട് അവൻ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിലേക്ക് അറിവിന്റെ വൃക്ഷത്തിലേക്ക് അവൻ
പോകാൻ.
എന്നാൽ അവരുടെ നേതാക്കന്മാർ അവർ ജീവന്റെ വൃക്ഷത്തിലേക്ക് തിരിഞ്ഞു.
But these people, instead of learning how from their leader how to go to the tree of life, they got a lot of instructions from their leader and followed the instructions.
ഇവർ നേതാവിൽ നിന്ന് അവർ അപ്രകാരം ജീവന്റെ വൃക്ഷത്തിലേക്ക് തിരിഞ്ഞു, അവർ ജീവൻ പ്രാപിച്ചെന്നുള്ളത് അറിയാതെ ഈ നിയമങ്ങളിലേക്ക് തിരിഞ്ഞ് ആ നിയമം
പ്രമാണിപ്പാനായിട്ട്
നിങ്ങൾക്കറിയാം. വളരെ ദേവിയും ദൈവ ഒരു പുരുഷനായിട്ടുള്ള ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. എങ്ങനെയാണ് ഞാൻ അറിയുന്നത്?
Because a man who can live for 20 years in a communist prison and still praise the Lord without denying the Lord, he must really be a godly man.
കമ്മ്യൂണിസ്റ്റ് കാരാഗ്രഹത്തിൽ 20 വർഷം കഴിഞ്ഞു കൂട്ടി അതിനുശേഷവും ദൈവത്തെ പിടിക്കാൻ കഴിയുന്ന ഒരുവൻ യേശുവിനെ തള്ളി കളയാതെ, യേശുവിനെ തള്ളി പറയാതെ.
That's how he was.
അപ്രകാരമായിരുന്നു.
But I have been to watch many assemblies in the Far East.
എന്നാൽ പശ്ചിമ രാജ്യങ്ങളിൽ വാച്ച്മാനിയുടെ സഭകളിൽ ഞാൻ പോയിട്ടുണ്ട്.
ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ,
ഇൻ
പൂർവ പശ്ചിമ രാജ്യത്തിൽ
സൗത്ത് ഈസ്റ്റ്
ഏഷ്യ. ഓക്കെ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ. They are as dead as any denomination.
എന്നാൽ മറ്റ് വിഭാഗങ്ങളെ പോലെ തന്നെ മരിച്ച അവസ്ഥയിലായിരിക്കുന്നു. അതെന്തുകൊണ്ട് അത്
സംഭവിച്ചു?
അവർക്ക് നിയമപട്ടിക
ഉണ്ട്.
അവര് നന്മകളെ കുറിച്ചുള്ള അറിവിലേക്കാണ് തിരിഞ്ഞു.
Now why am I saying all this?
ഞാൻ എന്തുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്?
It's not to criticize them.
അവരെ വിമർശിക്കുവാനല്ല ഞാൻ ഇത് പറയുന്നത്.
We are not called to criticize other people.
നമ്മൾ അവരെ മറ്റുള്ളവരെ വിമർശിക്കുവാനല്ല നമ്മൾ വിളിച്ചത്.
We are called to learn from the mistakes of other people and don't repeat it yourself.
അവരുടെ തെറ്റിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ അതിൽ നമ്മുടെ ജീവിതത്തിൽ അത് വരാതിരിക്കാൻ വേണ്ടിയാണ്.
If you can learn from the mistakes of others, you will really be a wise man.
മറ്റുള്ളവരിൽ വന്നിരിക്കുന്ന വീഴ്ചകളിൽ നിന്ന് പഠിച്ചിട്ട് നാം നമ്മളെ തന്നെ നമ്മൾ അത് പ്രായോഗികമാക്കാൻ വേണ്ടി നമ്മൾ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ.
When you hear that some great preacher fell into adultery,
ഒരു വലിയൊരു പ്രാസംഗികൻ ഒരു അടൽക്കയിൽ വീണുപോയി എന്നിരിക്കട്ടെ,
don't criticize him.
അവനെ വിമർശിക്കാതിരിക്കുക.
Learn from a lesson from how it happened to him, because same thing can happen to you.
അവനെ സംബന്ധിച്ച് നാം ഒരു പാഠം പഠിക്കുക. അത് നമുക്ക് സംഭവിക്കാം.
So we can learn from the mistakes of others.
മറ്റുള്ളവരുടെ വീഴ്ചകളിൽ നിന്ന് നമുക്ക് പലതും പഠിക്കുവാനുണ്ട്.
And I feel that for many of us, we face the same danger today.
എന്നാൽ ഇന്ന് നമുക്കും അതുപോലുള്ള ഒരു അപകടത്തിന്റെ പക്കിലാണ് നാം എന്ന് നാം മനസ്സിലാക്കണം.
You can listen to a godly man who is in touch with God, listens to the Holy Spirit.
ദൈവ ഒരു മനുഷ്യനുമായിട്ടുള്ള സമ്പർക്കത്തിലാകാം, ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിലുള്ള ഒരു മനുഷ്യനുമായിട്ട് നമുക്ക് ആകാം.
No, you can learn from him.
അങ്ങനെയുള്ള മനുഷ്യനെ നമുക്ക് പഠിക്കാം.
But what you learn may not be how to be in touch with the Holy Spirit, but a lot of rules and regulations.
പക്ഷേ നിങ്ങൾ അങ്ങനെ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള സമ്പർക്കത്തിലേക്ക് വരുവാൻ നിങ്ങൾ വരാതെ അങ്ങനെ ആഗ്രഹിക്കാതെ നിയമങ്ങളുടെ ആയിട്ടുള്ള ഒരു കീഴിലായി പണ്ടക്കണം എന്നുണ്ട്.
You get a lot of teaching on how to live in victory over sin.
അങ്ങനെ പല ഉപദേശങ്ങളും നിയമത്തിന്റെ രൂപത്തിൽ എങ്ങനെ പാപത്തെ ജയിക്കുന്ന എന്നുള്ള ഉപദേശങ്ങൾ നമ്മൾ
എങ്ങനെ
കർത്താവിന്റെ സഭ പണിയപ്പെടണം
എന്നുള്ളതിനെ
നമ്മുടെ ബുദ്ധിയിൽ ഒരു വലിയൊരു നിയമത്തിന്റേതായിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്.
ബിക്കോസ് വി ഹാവ് ഹേർഡ് സോ മെനി കാസറ്റ്സ്, വി ഹാവ് ഹേർഡ് സോ മെനി മെസ്സേജസ്, വി ഹാവ് ബീൻ ടു സോ മെനി കോൺഫറൻസസ്.
നമ്മൾ അനേക കാസറ്റുകൾ കേട്ടു, ബുക്കുകൾ അനേകം വായിച്ചു, നമ്മൾ കോൺഫറൻസുകളിൽ പോയി, നിയമങ്ങൾ നമ്മുടെ ബുദ്ധിയിൽ അനേകം ശേഖരിച്ചു
വെച്ചിട്ടുണ്ട്.
നമ്മുടെ ബുദ്ധി ഇതുപോലെയുള്ള നോളജ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.
We know all the verses, we know all the answers, we know everything about good and evil.
നമ്മൾ വചനം അറിയാം, നമുക്ക് എല്ലാ ഉത്തരങ്ങളും അറിയാം, നമുക്ക് നന്മകളെ കുറിച്ചുള്ള എല്ലാ അറിവും ഉണ്ട്.
But we don't have life.
പക്ഷെ നമുക്ക് ജീവനില്ലാതിരിക്കാം.
We don't hear the Holy Spirit speaking to us.
നാം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് കേൾക്കാതിരിക്കാൻ സാധ്യതയുണ്ട്.
This is great danger.
ഇത് വലിയൊരു അപകടത്തിന്റെ സാധ്യതയാണ്.
Same mistake Adam made in the Garden of Eden, thousands of Christians are making today.
ഏതാം തോട്ടത്തിലാവും ചെയ്ത ഈ തെറ്റ് ഇന്ന് അനേക ക്രിസ്ത്യാനികളും അതേപോലെ തന്നെ.
Have you ever thought about it? What is wrong with the knowledge of good and evil?
നിങ്ങൾ ഇപ്രകാരം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവില് എന്താണ് തെറ്റ്?
To do evil, I know is wrong.
ദോഷമായിട്ടുള്ളത് നീ ചെയ്യുന്നത് അത് തെറ്റാണ്.
Know good and evil, isn't that a good thing?
നന്മയും തിന്മയും തിരിച്ചറിയുന്നത് അത് നല്ലൊരു കാര്യമല്ലേ?
Don't we want our children to know good and evil?
നമ്മൾ നമ്മുടെ കുട്ടികൾ നന്മയും തിന്മയും അറിയണം എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ?
What is wrong in it?
അതെന്താണ് തെറ്റ്?
Why did God say that if you go to that tree, you will die?
എന്തുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നിങ്ങൾ ആ മുഷ്കിലേക്ക് തിരിഞ്ഞാൽ നിങ്ങൾ?
വെരി ഇമ്പോർട്ടന്റ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബിക്കോസ് ദാറ്റ്സ് ദി ഫസ്റ്റ് സിൻ എ മാൻ കമ്മിറ്റഡ്.
ഇത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അത് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ഇതാണ് ആദ്യമായിട്ട് മനുഷ്യൻ ചെയ്ത പാപം.
See, a lot of people know the sins of adultery and murder and theft and these things.
വിചാരവും കൊലപാതകവും എല്ലാം പാപമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
But many Christians have not thought, why is that first sin wrong?
എന്നാൽ അനേക ക്രിസ്ത്യാനികളും അധികം ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ആ കാര്യം പാപമായി
തീർന്നത്?
ആദ്യത്തെ പാപം എപ്രകാരം അത് തെറ്റാണ്?
Why is it wrong to have a knowledge of good and evil?
എന്തുകൊണ്ടാണ് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് അത് തെറ്റാണ് എന്ന് പറയുന്നത്?
Here is the answer.
അതിന്റെ ഉത്തരം എവിടെയാണ്?
If you know good and evil without contact with God, that will only bring death.
നിങ്ങൾ ദൈവവുമായിട്ട് സമ്പർക്കമില്ലാതെ നന്മതിന്മകളെ കുറിച്ച് മാത്രം പറഞ്ഞാൽ അത് നിങ്ങളിൽ മരണം ഉളവാക്കും.
In other words, You can study the Bible. This can be a tree of knowledge of good and evil for you.
ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ വേദപുസ്തകം പഠിക്കുവാൻ ഇത് നിങ്ങളുടെ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ ഒരു വൃക്ഷമായിരിക്കാം.
This book teaches you what is good, what is evil.
ഈ പുസ്തകം നിങ്ങളെ നന്മ എന്താണ് തിന്മ എന്താണ് എന്ന് പഠിപ്പിക്കുന്നു.
But you think the greatest Bible scholars are the most spiritual men?
നിങ്ങൾ വിചാരിക്കുന്നു ഏറ്റവും വലിയ ബൈബിൾ പണ്ഡിതന്മാര് ഏറ്റവും ആത്മീയരായിട്ടുള്ളവരാണെന്ന്? അല്ല.
In the Old Testament, there were a lot of false prophets.
പഴയ നിയമത്തിൽ അനേക കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു.
You know where those false prophets came from?
നിങ്ങൾക്കറിയാമോ ഈ കള്ളപ്രവാചകന്മാർ എവിടെ നിന്ന് വന്നു എന്ന്?
They all came from the Bible schools in those days.
ആ നാടുകളിൽ ബൈബിൾ സ്കൂളുകളിൽ നിന്നാണ് പ്രധാന കള്ളപ്രവാചകന്മാർ വന്നത്.
See, in Samuel's time, there were no prophets.
ശമൂവേലിന്റെ കാലത്ത് പ്രവാചകന്മാർ ഉണ്ടായിരുന്നില്ല.
And so he had a burden.
ശമൂവേലിന് ദൈവത്തിന്റെ ഒരു ഭാരം ഉണ്ടായി.
And I think he was the one who started the school of the prophets.
ഞാൻ വിചാരിക്കുന്നു ശമൂവേലാണ് ആദ്യമായിട്ട് പ്രവാചകന്മാർക്ക് വേണ്ടിയിട്ടൊരു സ്കൂൾ ബൈബിൾ സ്കൂൾ തുടങ്ങിയാണ്.
You read about it in Elisha's time that these people were expanding their Bible school and cutting down trees.
ഏലിയാവിന്റെ സമയത്ത് നിങ്ങൾക്കറിയാം എങ്ങനെ ഒരു ബൈബിൾ സ്കൂൾ ഉണ്ടാക്കുവാനായിട്ട് എപ്രകാരം ഏലിയാവ്
The sons of the prophets were cutting down the trees to build the Bible.
പ്രവാചകന്മാർ ശിക്ഷകളെല്ലാം മുറിച്ച് എപ്രകാരം ഒരു ഒരു പഠനശാല ഉണ്ടാക്കുവാനായിട്ട്.
But in the whole Old Testament, you never see one prophet, true prophet, who came out of a Bible school. Not one true prophet came out from a Bible school.
എന്നാൽ ഒരു ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രവാചകൻ ഇങ്ങനെയുള്ള ഒരു ബൈബിൾ സ്കൂളിൽ നല്ല പ്രവർത്തിക്കുന്നത്.
They all had Bible knowledge.
അവർക്കെല്ലാം ദൈവവചനത്തിലുള്ള ജ്ഞാനം ഉണ്ടായിരുന്നു.
They got their certificate.
അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി.
And they stood in the king of Israel's court as prophets. So they were all false prophets.
അവര് ഇസ്രായേലിലെ രാജകുമാരന്റെ മുമ്പിൽ അവര് കൊടുത്തിൽ അവർ നിന്നു. പക്ഷേ അവർക്ക് അവരെല്ലാം
കള്ളപ്രവാചകന്മാരായി.
നിങ്ങൾ വായിക്കുന്നു ഇങ്ങനെയുള്ളവരാണ് ശരിയായിട്ടുള്ള പ്രവാചകന്മാരെ
കൊന്നുകളഞ്ഞവരായിട്ടുള്ളവർ
ആരെയും ഒരു പ്രകാരമുള്ള ഒരു വേദ പഠനശാലയിലേക്ക് അയച്ചില്ല.
Because he didn't want them to be false prophets.
അവരെ കള്ളപ്രവാചകന്മാരായി തീരണമെന്ന് ദൈവം കത്തവയിച്ചു ആഗ്രഹിച്ചില്ല.
The only fellow who went to a Bible school was Paul before his conversion.
തന്റെ പരിവർത്തനത്തിന് മുമ്പ് താൻ ബൈബിൾ സ്കൂളിൽ പോയി അങ്ങനെ ഏക വ്യക്തി ഒരു
പേരും. He sat in this Bible school of Gamaliel in Jerusalem and learned so much.
യെരുശലേമിൽ ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നിന്ന് ഒരു പഠിച്ച ഒരുവനായിരുന്നു.
You know what God did?
നിങ്ങൾക്കറിയാമോ ദൈവം എന്താണ് അവിടെ ചെയ്തതെന്ന്?
In Galatians 1 it says God took Paul into Arabia for 3 years and took all that knowledge out of his head.
ഗലാത്യർ 1 അധ്യായത്തിൽ നാം വായിക്കുന്ന പൗലോസിന്റെ ദൈവം അറേബ്യയിലേക്ക് നയിച്ചിട്ട് 3 വർഷ കാലം കൊണ്ട് തന്റെ
ചിരത്തിലുണ്ടായിരുന്നെല്ലാം
ഈ പതിനെല്ലാം എടുത്ത് ചിരത്തിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് യഥാർത്ഥമായിട്ട് ധാന്യം
അല്ലെങ്കിൽ
നിനക്ക് എന്റെ അപ്പോസ്തലനാകാൻ കഴിയില്ല എന്ന്
That's what I mean. Bible knowledge can be just knowledge of good and evil.
ഞാൻ അതാണ് അർത്ഥമാക്കുന്നത്. വചനത്തിലുള്ള ജ്ഞാനം വെറും ഒരു ഒരു വിഷത്തിന്റെ
കാര്യമാകാം.
തിരുവചനം പറയുന്നു അക്ഷരം കൊല്ലുന്നു എന്ന്
പറയുന്നു. മൂന്നാം
അധ്യായത്തില് അക്ഷരം കൊല്ലുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്?
ആത്മാവോ
ജീവിപ്പിക്കുന്നു അക്ഷരം കൊല്ലുന്നു എന്ന് പറയുന്നു.
രണ്ടു
കൊരിന്ത്യർ മൂന്നാം അധ്യായത്തിലെ ആറാം വാക്യം.
The letter kills, but the spirit gives life.
Aksharam kollunu, almavo jeevikkunu.
That's like saying the tree of knowledge of good and evil kills, but the tree of life will give you life.
Adu ipragaram parayam, nannalgale kurichulla arivu inda vishayathil kashumbol maranam sambhavikkunu, ennal jeevadaksham jeevan nalladu.
That is the New Testament interpretation of the tree of knowledge of good and evil and the tree of life.
Pudhiya niyamathin keezhilulla ഈ നന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിനെ കുറിച്ചുള്ള ഒരു
ആൻഡ് ദി ട്രീ ഓഫ് ലൈഫ്
ജീവിത വൃക്ഷത്തെ കുറിച്ചുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ
മീനിങ് ഈസ് ഗിവൻ ഹിയർ.
അതിന്റെ അർത്ഥം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്.
വാട്ട് ഇസ് ദാറ്റ്?
അതെന്താണ്?
ഇഫ് യു ആർ ഓക്യുപൈഡ് വിത്ത് ദി ലെറ്റർ ഓഫ് ദി വേർഡ് ആൻഡ് സ്റ്റഡിങ് ഇറ്റ് ഇറ്റ് വിൽ ജസ്റ്റ് കിൽ യു.
നിങ്ങൾ എപ്പോഴും നിരന്തരമായിട്ട് ഈ തിരുവചനത്തിൽ പഠിക്കുവാൻ വേണ്ടുന്ന ആഗ്രഹത്തോടു കൂടെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അച്ഛൻ നിങ്ങളെ കൊല്ലുന്നു.
സോ മെനി ബുക്സ് ആൻഡ് സോ മെനി മാഗസീൻസ് ആൻഡ് യു ഹാവ് സോ മച്ച് നോളജ് ആൻഡ് യു ലിസൺ ടു സോ മെനി ടേപ്സ്.
നിങ്ങൾ ഒരുപാട് മാഗസിൻസ് വായിക്കുന്നു, ഒരുപാട് ടേപ്പ് വായിക്കുന്നു, കുറെ ബുക്കുകൾ വായിക്കുന്നു, ഇതെല്ലാം നിങ്ങളെ ഇത് നിങ്ങളെ മരണത്തിലേക്ക് നയിക്കുന്നു.
യു ആർ നോട്ട് ലിസണിംഗ് ടു ദി ഹോളി സ്പിരിറ്റ്.
നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കേൾക്കുവാൻ അറിയാതെ പോകും, കഴിയാതെ പോകും.
ഡോണ്ട് മേക്ക് ദി മിസ്റ്റേക്ക് ഓഫ് ആദം. ദാറ്റ് ഈസ് വാട്ട് ഐ സേ ടു ഓൾ ഓഫ് യു.
ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആദാമിന് സംഭവിച്ച ആ തെറ്റ് നിങ്ങൾ ആവർത്തിക്കരുത് എന്ന്. ദൈവത്തിലേക്ക് തിരിയുക.
വൈ ഇസ് ഇറ്റ് പീപ്പിൾ ഗോ ടു ദി ബൈബിൾ റാദർ ദാൻ ടു ഗോഡ്?
എന്തുകൊണ്ടാണ് ദൈവത്തിലേക്ക് തിരിയാതെ മനുഷ്യർ ഈ തിരുവചനത്തിലെ ബുക്കിലേക്ക്
തിരിയുന്നത്?
നിങ്ങൾ നിർമ്മല മനസ്സാക്ഷി ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ഈ തിരുവചനത്തിലേക്ക് തിരിയുവാൻ കഴിയും, പക്ഷെ നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയുവാൻ നിർമ്മല മനസ്സാക്ഷി ഉണ്ടായേ
തിരിയും. നിങ്ങൾ
നിങ്ങൾ അഹങ്കാരിയായിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കാൻ നിങ്ങൾക്ക് തിരുവചനം പഠിക്കുവാൻ കഴിയും, പക്ഷെ ദൈവത്തിലേക്ക് തിരിയുവാൻ
കഴിയില്ല.
പണത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ പഠിക്കുവാൻ കഴിയും, പക്ഷെ പണത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് തിരിയുവാൻ കഴിയില്ല.
Take the easier route of studying the Bible and think they're going to be spiritual.
നിങ്ങൾ എളുപ്പമായി അന്വേഷിച്ച് ഈ തിരുവചനം പഠിച്ചപ്പോൾ നിങ്ങൾ ആത്മീയരാണെന്ന് നിങ്ങളെ തന്നെ
അറിയിക്കാനാട്ടിക്കും.
നിങ്ങൾക്ക് അങ്ങനെ ആത്മീയരാകുവാൻ കഴിയില്ല.
Some of the greatest Bible scholars I've met are the most carnal people I've ever met.
ഞാൻ വലിയ വേദപണ്ഡിതന്മാരെ പലരും കണ്ടിട്ടുള്ള അവർ ഏറ്റവും
ലൗകികമാരായിട്ടുള്ള
ആളുകളായിരുന്നു. അവർക്ക് മേലുള്ള വിജയമില്ലാത്തവരായിട്ട്
What has happened in all the great movements in Christianity, the leaders in touch with God, the followers take up the letter. And so the leader has life and the followers have death.
അതുകൊണ്ട് നേതാക്കന്മാർക്ക് ജീവൻ ഉണ്ടായിരുന്നു, അവരുടെ പിൻഗാമികൾക്ക് വെറും മരണം മാത്രമേ
അവരുണ്ടായിരുന്നു.
നിങ്ങൾ വിചാരിക്കുന്നു നമ്മുടെ ഇടയിലും അപ്രകാരം സംഭവിച്ചുകൂടായിരുന്നു?
Exactly the same thing can happen.
അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ സംഭവിക്കുവാൻ സാധ്യതയില്ല.
Unless we determine that we are going to get in touch with God.
നാം നമ്മുടെ ഉള്ളിൽ തന്നെ ഇപ്രകാരം നിശ്ചയിക്കുന്നില്ലെങ്കിൽ, നാം ദൈവമായിട്ടുള്ള സംബന്ധത്തിലായിരിക്കും നിശ്ചയിക്കുന്നില്ലെങ്കിൽ.
You can listen to a meeting or a message and receive a word straight from heaven.
നാം ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് ദൈവത്തിന് തന്നെ ഒരു വചനം നമ്മുടെ ഉള്ളിൽ
ലഭിക്കുവാൻ കഴിയും.
സ്വർഗത്തിൽ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒരു വചനം നമുക്ക് ലഭിക്കുവാൻ കഴിയും, നമുക്കൊരു സംശയമില്ലാതെ.
Like the manna which came from heaven which the children of Israel got.
സ്വർഗത്തിൽ വന്ന മന്ന, ഇസ്രായേൽ മക്കൾ ഭക്ഷിച്ച മന്ന സ്വർഗത്തിൽ ലഭിച്ചതുപോലെ.
Can you tell me what happened to that manna when they kept it even for one day?
ഒരു ദിവസം അത് സൂക്ഷിച്ചു വെച്ചപ്പോൾ ആ മന്നയ്ക്ക് എന്ത് സംഭവിച്ചു നമുക്കറിയാമല്ലോ.
What happened?
എന്ത് സംഭവിച്ചു?
Worms got into it, it began to stink, the house began to stink. Even bread doesn't stink in one day like that, but the manna began to stink.
കവികൾ അതിനകത്ത് പ്രവേശിച്ചു, അത് അത് ജനിക്കുവാൻ തുടങ്ങി, അത് ആ സ്ഥലത്തെ മുഴുവൻ മണം ഒരു
മോശമായിട്ടുണ്ട് മണത്തിൽ കൊടുക്കുന്നു.
സ്വർഗത്തിൽ തന്നെ മഞ്ഞ വന്നാലും ഇത് സംഭവിക്കുവാൻ സാധ്യതയുണ്ട്.
യു തിങ്ക് ഇറ്റ്സ് ഓൺലി ഫുഡ് മെയ്ഡ് ഓൺ എർത്ത് ദാറ്റ് വിൽ ബിഗിൻ ടു സ്റ്റിങ്ക്. ഹിയർ ഇസ് ഫുഡ് ദാറ്റ് കേം ഫ്രം ഹെവൻ വിച്ച് ബിഗൻ ടു സ്റ്റിങ്ക്.
നാം വിചാരിക്കുന്നു ഈ ഭൂമിയിലെ ഭക്ഷണം മാത്രമേ ഇപ്രകാരം ഭൂമി നശിക്കുകയുള്ളൂ, നാറ്റം വമിക്കുകയുള്ളൂ. സ്വർഗത്തിൽ വരുന്ന ഭക്ഷണത്തിനും ഇപ്രകാരം ആകുവാൻ
വൈ
എന്തുകൊണ്ട്?
ബിക്കോസ് ആസ് സൂൺ ആസ് ദാറ്റ് മാന ടച്ചസ് ദി എർത്ത് ഇറ്റ് ബിക്കംസ് സ്റ്റാർട്ട് ടു കമിംഗ് ഫ്രം.
എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിൽ നിന്ന് വന്നതാണെങ്കിൽ തന്നെയും അത് ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് അത് കണക്ട് ആകുവാൻ തുടങ്ങി.
സോ ഇറ്റ് ബിഗാൻ ടു സ്റ്റിങ്ക്.
അത് നാറ്റം വമിക്കുവാൻ തുടങ്ങി.
ആൻഡ് സോ there is only one solution for that.
അതുകൊണ്ട് ഇതിന് ഒരു പരിഹാരമേ ഉള്ളൂ.
You know, the Lord told Moses,
നിങ്ങൾക്കറിയാമോ ദൈവം മോശയോട് പറഞ്ഞു,
take a little bit of that manna and put it in a little pot.
ആ മന്നയിൽ അല്പം സൂക്ഷിച്ച് ഒരു പാത്രത്തിൽ വെക്കുക.
And keep it inside the ark in the most holy place.
ഏറ്റവും അതിവിശുദ്ധ സ്ഥലത്ത് ആ പെട്ടകത്തിനകത്ത് അത്
സൂക്ഷിക്കുക.
മോശ പ്രകാരം ചെയ്തു.
And for 40 years it did not stink when it was going through the wilderness.
മരുഭൂമിയിലുള്ള പ്രയാണത്തിന്റെ 40 വർഷങ്ങളിൽ ആ മന്ന ജീർണിച്ചില്ല.
How is that same manna didn't stink?
അതെന്ത്? അതേ ഒരേ തന്നെ മന്ന, അത് എന്തുകൊണ്ട് അത് നാറ്റം വമിച്ചില്ല?
You keep it outside the most holy place in 24 hours it is stinking.
അതിവിശുദ്ധ സ്ഥലത്തിൽ പുറത്തു വെച്ച് കഴിയുമ്പോൾ 24 മണിക്കൂറുകൾ അത് നാറ്റം വമിച്ചില്ല.
You keep it there for 40 years even a 1000 years it will not stink.
അത് അതിവിശുദ്ധ സ്ഥലത്ത് അത് വെച്ച് കഴിഞ്ഞപ്പോൾ എത്ര വർഷം വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു രഹസ്യം. അതിൽ
If you want to keep something alive, you must keep it in the presence of God.
നിങ്ങൾ എന്തെങ്കിലും ജീവനുള്ളതായി സൂക്ഷിക്കണമെങ്കിൽ അത് നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ.
Even a truth from heaven.
ദൈവത്തിൽ ലഭിച്ച ഒരു സത്യം തന്നെ.
Whatever truth it is.
അത് ഏത് സത്യമാണെങ്കിലും.
Water baptism, baptism in the Holy Spirit.
അത് സ്നാനമാണെങ്കിലും, അത് പരിശുദ്ധാത്മ സ്നാനമാണെങ്കിലും.
Victory over sin.
പാപത്തിന്റെ മേലുള്ള ജയം.
The body of Christ.
സഭയുടെ പണിയാണെങ്കിൽ.
You keep all these truths in your mind, it will stink. It will you kill you.
ഇത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ബുദ്ധിയിൽ സൂക്ഷിക്കുന്നിടത്തോളം കാലം അത് നാറ്റം വമിക്കാൻ തുടങ്ങും. അതിന്റെ മനസ്സിൽ
from your mind you feed this corrupt stinking manna to other people in your church, they're going to get sick.
നിങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് ഇത് നിങ്ങളുടെ വായിൽ കൂടെ ഈ സ്റ്റിങ്കിന്ന് ഈ നാറ്റം വമിക്കുന്ന ഇത് കടന്നു വന്ന് മറ്റുള്ളവരെ ഈ മന്ന തന്നെയാണ് ഇത് മറ്റുള്ളവർ മരണപ്പെടുത്തും.
But if you keep that truth in the presence of God and give it to other people and they keep it in the presence of God,
എന്നാൽ ഈ സത്യം നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ സൂക്ഷിച്ചിട്ട് അത് മറ്റുള്ളവരും കേൾക്കുന്നവരും ദൈവത്തിന്റെ വചനം സൂക്ഷിക്കുമെങ്കിൽ അത് അവർക്ക് ജീവനായിരിക്കും.
I always tell people, listen, please remember that everything that you hear from me is second hand.
ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കുന്ന എല്ലാം അത് നേരിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾ എടുക്കണ്ട, അതെല്ലാം സെക്കൻഡ് ഹാൻഡ് ആണ്.
നേരിട്ട് ആണ്, പക്ഷേ ഇറ്റ് സെക്കൻഡ് ഹാൻഡ്.
Yeah, it's not yes, God is speaking, ദൈവം സംസാരിക്കുന്നുവെങ്കിലും അത് എന്റെ വായിൽ നിന്നാണ് അത് വരുന്നത്.
You, it is true. It's true, it's correct.
അത് സത്യമാണ്,
coming from God.
ദൈവത്തിൽ നിന്ന് വരുന്നു.
But you are getting it through me.
അത് പക്ഷേ എന്റെ വായിൽ നിന്നാണ് അത് വരുന്നത്.
But now you must convert that to first hand.
അത് നിങ്ങൾ ഒന്നാമതായിട്ട് ദൈവത്തിൽ നിന്നുള്ളതായിട്ട് നിങ്ങൾ അത് തിരിച്ചു മാറ്റണം.
You must take that truth, take it before God. Paul is writing some wonderful things here to Ephesians.
ഇവിടെ പൗലോസ് എഫേസ്യർക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതുന്നു.
And what does he say?
പൗലോസ് എന്താണ് ഇവിടെ പറയുന്നത്?
He doesn't say, please read this letter 10 times so that you can understand it.
പൗലോസ് പറയുന്നത് നിങ്ങൾ 10 പ്രാവശ്യം പഠിക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്നല്ല പറയുന്നത്.
No.
അല്ല.
He says, I'm praying, verse 17, chapter 1:17, then God will give you a spirit of wisdom and revelation in the knowledge of him.
ഇവിടെ പറയുന്നത് ഞാനത് നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും ഓർത്തുള്ള പിതാവുമായവൻ നിങ്ങളുടെ തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ തരേണ്ടതിന്.
That's what he's praying. He said, you won't understand it by reading it 10 times. You may read it 100 times, you won't understand it.
പൗലോസ് പ്രാർത്ഥിക്കുന്നതാണ് 10 പ്രാവശ്യം ഇത് പഠിച്ചതുകൊണ്ട് ഇത് മനസ്സിലാക്കിയില്ല.
But if God gives you the spirit of revelation, then you'll understand.
വെളിപ്പാടിന്റെ ആത്മാവിനെ ദൈവം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ.
So he says, I'm not praying that you will read this 100 times.
ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഇത് 100 പ്രാവശ്യം വായിക്കണമെന്നല്ല ഞാൻ.
I'm praying verse 18 that even if you read it once, the eyes of your heart may be enlightened.
ഇതിനകത്ത് 17 അധ്യായത്തിന്റെ അവസാനം വായിക്കുന്നത് നിങ്ങളുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണം.
The eyes of your heart must be enlightened.
നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടണം.
So that means even if Paul is a preacher, you still won't understand it unless the Holy Spirit gives you revelation.
പൗലോസ് തന്നെ വന്ന് സംസാരിച്ചാലും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പാടിന്റെ ആത്മാവിനെ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും.
Now see what he tells Timothy. Timothy was the man who lived and walked with Paul for years.
തിമോത്തിയോസിനോട് താൻ എന്താണ് പറയുന്നത്? തിമോത്തിയോസിനോട് കൂടെ നടന്ന ഒരുവനാണ്, പൗലോസിനോട് കൂടെ നടന്ന ഒരുവനാണ് തിമോത്തിയോസ്.
സെക്കൻഡ് തിമോത്തി 2,
രണ്ട് തിമോത്തിയോസ് ഏഴാം വാക്യത്തില്,
കൺസിഡർ വാട്ട് ഐ സേ ആൻഡ് ദി ലോർഡ് വിൽ ഗിവ് യു അണ്ടർസ്റ്റാൻഡിംഗ് ഇൻ എവരിതിങ്.
ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക, കർത്താവ് സകലത്തിൽ നിനക്ക് ബുദ്ധി.
വാട്ട് ഡസ് ഹി സേ?
അവിടുന്ന് എന്താണ് പറയുന്നത്?
ഡസ് ഹി സേ, റീഡ് മൈ ലെറ്റർ 20 ടൈംസ്,
എന്റെ എഴുത്ത്
ആൻഡ് യു വിൽ അണ്ടർസ്റ്റാൻഡ്,
കാശ് വായിക്കുക നിങ്ങൾ നീ മനസ്സിലാവുക എന്നാണ്? അല്ല,
ഹി സേസ് മെഡിറ്റേറ്റ് ഓൺ വാട്ട് ഐ സേ.
പറയുന്നത് ചിന്തിച്ചു കൊള്ളുക.
ഐ കാൻ എക്സ്പ്ലെയിൻ ദിസ് ടു യു.
ഇതെനിക്ക് കൂടുതലായിട്ട് വിവരിക്കാൻ കഴിയുകയില്ല.
ദി ലോർഡ് ഹാസ് ടു ഗിവ് യു അണ്ടർസ്റ്റാൻഡിംഗ് ഇൻ എവരിതിങ്.
ദൈവം തന്നെ നിനക്ക് ഇത് ഞാൻ നൽകുമല്ലോ, സകലത്തിലും നിനക്ക് ബുദ്ധി നൽകും.
I say that. I say the same thing.
ഞാൻ അപ്രകാരം തന്നെ പറയുവാനാണ്.
I may have learned something from God.
ഞാൻ ദൈവത്തിൽ നിന്ന് ചിലതെല്ലാം പഠിച്ചിരിക്കാം.
And I tell you.
ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു.
And I don't say, please listen to this tape 4 or 5 times, you'll understand it.
ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ടേപ്പ് 5 പ്രാവശ്യം വായിക്കുക, നിങ്ങൾ കേൾക്കുക, അങ്ങനെ നിങ്ങൾ
മനസ്സിലാകുമല്ലോ.
നിങ്ങൾ 100 പ്രാവശ്യം ഈ ടേപ്പ് കേൾക്കാൻ നിങ്ങൾക്ക് അത്
മനസ്സിലാകാതെ.
എന്നാൽ ഇത് നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിച്ചു കൊള്ളുക.
And if you've got a sincere heart,
നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഹൃദയം ഉണ്ടെങ്കിൽ,
the Lord will give you understanding.
ദൈവം സകലത്തിൽ നിനക്ക് ബുദ്ധി നൽകും.
Otherwise you'll be a false prophet.
അല്ലെങ്കിൽ ഒരു കള്ളപ്രവാചനായിട്ട് മാറും.
But there is a condition for the Lord to give us understanding.
പക്ഷേ ഇവിടെ ഒരു നിബന്ധനയുണ്ട്, ദൈവം നമുക്ക് ആ ജ്ഞാനത്തിന്റെ ആ വെളിപ്പാടിന്റെ ആത്മാവിനെ തരും.
John chapter 7 verse 17.
യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 17-ാം വാക്യം.
If anyone is willing to do God's will, John 7:17, he will know of the teaching, whether it's of God or whether I speak for myself.
അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയും.
How can we know the truth of God?
ദൈവത്തിന്റെ സത്യം നാം എങ്ങനെയാണ് അറിയുക?
What is the condition?
നിബന്ധന എന്താണ്?
You must be willing to do what God says.
അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുക എന്നുള്ളതാണ്.
I remember once there was a brother whom I knew very well, who was an elder in a brethren type of assembly.
ഒരു ബ്രദർ അസംബ്ലിയിലെ ഒരു എൽഡറായിട്ടുള്ള എന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരു
വ്യക്തിയാണ്.
ബ്രദർ അസംബ്ലിയിൽ പോലെയുള്ള ഒരു അസംബ്ലിയിലുള്ള ഒരു ഒരു ആളെ
അദ്ദേഹം
എന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു.
Knew that I believed and experienced the baptism of the Holy Spirit.
അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഞാൻ പരിശുദ്ധാത്മ സ്നാനം ഞാൻ എനിക്ക് അഭിഷേകം ലഭിച്ചു എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു.
And he used to read my writing tapes and was tremendously blessed.
അദ്ദേഹം ഞാൻ എഴുതിയിരിക്കുന്ന പുസ്തകം വായിക്കുകയും ടേപ്പുകൾ കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നു.
He said to me, "Brother Zach, pray for me that I will be baptized in the Holy Spirit."
അദ്ദേഹം എന്നോട് പറഞ്ഞു, "Brother Zach, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്കും പരിശുദ്ധാത്മ സ്നാനം
തരണം." I asked him one question.
ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു.
If you receive it, will you preach it in your church?
നിങ്ങൾക്ക് ഇത് ലഭിച്ചാൽ നിങ്ങൾ ഇത് ഇപ്രകാരം നിങ്ങളുടെ സഭയിൽ പ്രസംഗിക്കുമോ എന്ന് ചോദിച്ചു.
It's a difficult question because the church doesn't believe in it. They'll throw him out.
ഈ അവരുടെ സഭ ഇത് വിശ്വസിക്കുന്നില്ലാത്തതുകൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു, അവനെ സഭയിൽ നിന്ന് പുറത്തു കളയുമായിരുന്നു.
I said that's what happened to me. I preached in one church and they threw me out within 6 months.
ഞാൻ അവനോട് പറഞ്ഞു, ഇതാണ് എനിക്ക് സംഭവിച്ചത്, ഞാൻ ഇത് സഭയിൽ പ്രസംഗിച്ചു, എന്നെ 6 മാസത്തിനുള്ള അവർ പുറത്ത്.
I'm not bothered.
അത് തെറ്റില്ല, ഞാൻ അതിനെ കുറിച്ച് എനിക്ക് ഭാരമില്ല.
He was not willing for that.
പക്ഷേ അദ്ദേഹം ആ വ്യക്തി അതിന് തയ്യാറല്ല.
He wanted power to be able to preach in a wonderful way, but he also wanted honor with people.
അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് പ്രസംഗിക്കുവാൻ തക്കവണ്ണമുള്ള ശക്തിയുടെ ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു മാന്യ ഒരു അവസ്ഥ മറ്റുള്ളവർക്ക് മാനം
അന്വേഷിച്ചു.
അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ലഭിക്കുവാൻ കഴിഞ്ഞില്ല.
He would just listen to my tapes and preach those messages.
അദ്ദേഹം എന്റെ ടേപ്പുകൾ വേണ്ടി കേട്ടുകൊണ്ടിരുന്നു, അത് സഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു.
And he got honored for that.
അതിന് അദ്ദേഹം മറ്റുള്ളവർക്ക് മാനം ലഭിക്കുകയും ചെയ്തു.
Because he is getting honored if you don't build the body of Christ.
എന്ത് പ്രയോജനം നിങ്ങൾ ദൈവത്തിന്റെ യേശുവിന്റെ സഭ പണിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മനുഷ്യന്റെ മാനം ലഭിക്കുന്നുണ്ട്.
A lot of people listen to our messages, read our books and listen to our tapes and preach those messages. It's happening in many parts of the world, I know.
ലോകത്തിലെ അനേക സ്ഥലങ്ങളിലെ ഈ ടേപ്പുകളെല്ലാം വായിച്ചിട്ട് ഇപ്രകാരം പ്രസംഗിക്കുന്ന അനേകരുണ്ട്.
അവര്
വലിയൊരു പ്രസംഗീയരായിട്ട് പേരെടുക്കുന്നേയുള്ളൂ, അവര് യേശുവിന്റെ സഭ പണിയുന്നില്ല.
Everywhere I go, I meet people who say, "Brother Zach, I hope you don't mind, I am preaching some of your messages in my church."
ഞാൻ കടയിലോട്ടെല്ലാം പള്ളി എന്നോട് പറയാറുണ്ട്, "Brother Zach, ഞാൻ നിങ്ങളുടെ ഇതിൽ നിന്നെല്ലാം ചിലതെല്ലാം കടമെടുത്ത് ഞാൻ സഭയിൽ പ്രസംഗിക്കുന്നുണ്ട്."
I said, "I have only one condition."
ഞാൻ പറയുന്നു, ഞാൻ ഒരു നിബന്ധനയുള്ളൂ.
കോപ്പിറൈറ്റ് നത്തിങ് ഓൺ എനിതിങ് ഐ സ്പീക്ക്.
ഇതിന് കോപ്പിറൈറ്റ് ഒന്നുമില്ല, വേറെ അങ്ങനെയുള്ള.
ദേർ ഈസ് മോർ ഡിഫിക്കൽട്ട് കണ്ടീഷൻ ദാൻ കോപ്പിറൈറ്റ്.
അതിനേക്കാൾ ബുദ്ധിമുട്ടേറിയ ഒരു കണ്ടീഷൻ ഒരു നിബന്ധനയുണ്ട്.
യു പ്ലീസ് ലിവ് ദാറ്റ് ഫസ്റ്റ് ദെൻ പ്രീച്ച്.
നിങ്ങൾ ആദ്യമായിട്ട് അപ്രകാരം ജീവിക്കുവാൻ ശ്രമിക്കുക, എന്നിട്ട് നിങ്ങൾ അത്.
അതർവൈസ് ദ ലെറ്റർ വിൽ കിൽ യു. ഐ ടെൽ യു ഇറ്റ് വിൽ കിൽ യു.
അല്ലെങ്കിൽ തീർച്ചയായിട്ടും അക്ഷരം നിങ്ങളെ കൊല്ലും. ഞാൻ നിങ്ങളോട് പറയുന്നു, അത് കൊല്ലും.
ഇറ്റ് മേ ബി മാന്ന ഫ്രം ഹെവൻ, but it will stink when it comes out of your mouth.
അത് സ്വർഗ്ഗത്തിൽ നിലവിച്ച് മണ്ണ തന്നെയായിരിക്കാം, പക്ഷേ നിങ്ങളുടെ വായിൽ വരുമ്പോൾ അത്
ദുർഗന്ധിച്ചിരിക്കും. Live in the presence of God with that truth.
നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആ സത്യം അനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുക.
For 40 years it will not stink. 1000 years it will not stink.
40 വർഷമോ 1000 വർഷമോ അത് നാറ്റമൊന്നുമില്ലാത്ത അവസ്ഥയിൽ ആയിരിക്കും.
God's ways are not our ways.
ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴികളല്ല.
We need to hear God to know what he wants to say to us.
നാം ദൈവത്തിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവൻ നമ്മളോട് പറയേണ്ടത് നമ്മളോട് നമ്മൾ കേൾപ്പിക്കാൻ
ആഗ്രഹിക്കുന്നതാണ്. In Revelation we read the Lord told John to write to 7 churches.
വെളിപാട് പുസ്തകത്തിൽ ദൈവം യേശു കർത്താവ്
told John
ജോനാനോട്
to write to 7 churches.
ഏഴ് സഭകൾക്ക് എഴുതുവാനായിട്ട് ആവശ്യപ്പെട്ടു.
Some of them John himself may have established, some may have been established by Paul.
അതിൽ ചിലതെല്ലാം ജോൺ തന്നെ യോഹന്നാൻ തന്നെ ആയിരിക്കാം സ്ഥാപിച്ചതും മറ്റേ ചിലത് പോൾ ആയിരിക്കാം.
But anyway, they all accepted John as an apostle.
എല്ലാവരും യോഹന്നാനെ ഒരു അപ്പോസ്തലനായിട്ട് അവർ അംഗീകരിച്ചു.
And then you see Revelation chapter 2 verse 1.
റെവലേഷൻ വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു.
God said, the Lord says to John, you write to the messenger of the church in Ephesus like this.
എഫെസോസിലെ സഭയുടെ ദൂതന് പ്രകാരം എഴുതുക എന്ന് ദൈവമാണ്.
The messenger is one of the elders who was mainly preaching in that church.
സഭയുടെ ദൂതൻ എന്നുള്ളത് അവിടുത്തെ മൂപ്പനാണ്, അത് അദ്ദേഹം സഭയിൽ പ്രസംഗിക്കുന്നതാണ്.
Unfortunate that it's clear in the Malayalam. In English it says angel. It's not an angel, it's a messenger.
ഇംഗ്ലീഷിൽ അത് ഏഞ്ചൽ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അല്പം ഒരു ഒരു
It is the messenger of the church.
ഇത് സഭയുടെ ദൂതൻ.
That is one of the elders.
അത് സഭയുടെ മൂപ്പൻ.
Who was mainly bringing the message in that church.
അദ്ദേഹമാണ് പ്രധാനമായിട്ട് സഭയിൽ പ്രസംഗിക്കുന്ന വ്യക്തി.
And the Lord gave a message to that messenger through John.
യോഹന്നാൻ മുഖാന്തരം ആ ദൂതന് ദൈവം ഒരു മെസ്സേജ് നൽകി.
When he, and to all the seven churches he sends messages like this.
ഇപ്രകാരം ഏഴ് സഭകൾക്കും ദൈവം
five of those people he has a lot of things to say to correct them.
അതിൽ അഞ്ച് കൂട്ടങ്ങളോട് ദൈവത്തിന് അവരെ തന്നെ തിരുത്തുവാൻ തക്കവണ്ണം പറയേണ്ടത് ആവശ്യമുണ്ടായിരുന്നു.
Now have you ever thought of something when you read those five letters?
ഈ അഞ്ച് എഴുത്തുകളിൽ നിന്ന് വായിക്കുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്?
Something funny here.
വളരെ ആശ്ചര്യജനകമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ കാണുന്നു.
What is that?
അതെന്താണ്?
In the Old Testament you could not hear God directly. God had to speak to you through a prophet.
പഴയ നിയമത്തിന് കീഴിൽ നിങ്ങൾക്ക് ദൈവത്തെ നേരിട്ട് കേൾക്കുവാൻ കഴിയില്ല, ഏതെങ്കിലും പുവാചകൻ മുഖാന്തരം മാത്രം കേൾക്കണം.
We read many examples like that in the Old Testament. Even David had to go and find out what God is saying from the priest or the prophet.
പഴയ നിയമത്തിൽ പല ഉദാഹരണങ്ങൾ കാണാം. ദാവീദ് തന്നെയും പ്രവാചകൻ കേട്ട് ദൈവം എന്താണ് അരുളിച്ചെയ്തതെന്ന് കേൾക്കാൻ പോയി.
But here we read,
നാം ഇവിടെ വായിക്കുന്നത്,
that these people are in the New Testament.
ഈ ആളുകളെല്ലാം പുതിയ നിയമത്തിന്റെ വ്യവസ്ഥയും കീഴിലാണ്.
They are not in the Old Testament.
അവര് പഴയ നിയമത്തിലുള്ള ആളുകളല്ല.
They don't have to go to a prophet to hear what God is saying.
അവരൊരു പ്രവാചകത്തേക്ക് പോകേണ്ട ആവശ്യമില്ല ദൈവം എന്താണ് അരുളിച്ചെയ്യുന്നത് കേൾക്കുവാൻ.
They could have heard God directly.
ദൈവത്തിന് അവർ നേരിട്ട് കേൾക്കുവാൻ കഴിയുമായിരുന്നു.
That is the privilege in the new covenant.
പുതിയ നിയമത്തിന് കീഴിലുള്ള വലിയൊരു പദവി അതാണ്.
All will know me, says the Lord, from the least to the greatest.
ചെറിയവൻ മുതൽ വലിയവൻ വരെ എല്ലാവരും എന്നെ അറിയും എന്ന ദൈവം.
No need for one person to teach another person saying know the Lord, because all will know me.
ദൈവത്തെ അറിയുക എന്ന് ഒരുവൻ ഒരുവനോട് ഉപദേശിച്ച ആവശ്യം വരെയല്ല, എല്ലാവരും എന്നെ അറിയും.
The new covenant promise in Hebrews chapter 8.
എബ്രായരുടെ എട്ടാം അധ്യായത്തിൽ പുതിയ നിയമത്തിന്റെ ഒരു വലിയൊരു വാഗ്ദത്തം അതാണ്. എന്നാൽ
these people could not hear God directly.
എന്നാൽ ഈ മനുഷ്യർക്ക് ദൈവത്തിൽ നേരിട്ട് കേൾക്കുവാൻ കഴിഞ്ഞില്ല എന്ന്.
But they were called messengers.
അവര് ദൂതന്മാരെ.
They were called messengers.
അവർ ദൂതന്മാരെന്ന് അറിയപ്പെട്ടിരുന്നു.
That means they were hearing what God's message was for other people, but they could not hear God's message to themselves.
അതായത് അവർക്ക് ദൈവത്തിൽ നിന്ന് മറ്റുള്ളവർക്കുള്ള ദൂത് അവർക്ക് ലഭിച്ചിരുന്നു, പക്ഷെ അവർക്ക് വേണ്ടി തന്നെയുള്ള ദൂത് അവർ കേൾക്കുവാൻ കഴിയാതെ.
They would get up on Sunday morning and say, Lord, what is your message for these people? And they will preach the message.
ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് അവർ ദൈവത്തോട് ചോദിക്കും, ദൈവമേ എന്താണ് ഇവർ കൊടുക്കുവാനുള്ളത്, പക്ഷെ അവർക്കുള്ളത്.
And they would give that message.
അവര് ആ ദൂത് സഭയ്ക്ക് നൽകും.
But they could not hear what God was saying to them.
പക്ഷെ അവർക്ക് ദൈവം അവരോട് പറയുവാൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്നുള്ളതും കേൾക്കുവാൻ കഴിഞ്ഞില്ല.
That is the condition of a lot of preachers today.
അനേക പ്രസംഗികളുടെയും അവസ്ഥ ഇന്ന്.
In fact, most preachers are like that.
ഇന്ന് വളരെയധികം പ്രസംഗികളും അപ്രകാരം തന്നെയാണ്.
They have a message for the people, but they can't hear what God is saying to them.
മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ടുള്ള ദൂത് അവരുടെ കയ്യിലുണ്ട്, പക്ഷേ അവരോട് ദൈവം എന്താണ് സംസാരിക്കുന്നത് കേൾക്കുവാൻ കഴിയുന്നില്ല.
When God has to speak to them, he has to send one apostle to tell them what is your spiritual condition.
ദൈവത്തിന് അവരോട് സംസാരിക്കേണ്ടതിന് ഒരു അപ്പോസ്തലനെ അയക്കണം, അവരോട് സംസാരിക്കണം.
Why?
എന്തുകൊണ്ട്?
I don't need an apostle to come and tell me my spiritual condition. The Holy Spirit will tell me.
എന്റെ ആത്മീയമായിട്ടുള്ള നിലവാരം എന്നെ അറിയിക്കുന്നതിന് ഒരു അപ്പോസ്തലന്റെ ഞാൻ നോക്കേണ്ട ആവശ്യമില്ല.
തെറ്റായിട്ടുള്ള
ഒരു മനസാക്ഷി ഉണ്ട് എന്ന ഒരു അപ്പോസ്തലൻ തന്നെ എന്നോട് പറയണമോ? എനിക്ക് അറിയുവാൻ
കഴിയില്ല.
ഞാൻ ആരെങ്കിലും വധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അപ്പോസ്തലൻ വേണോ എന്നോട് പറയുവാനായിട്ട്?
If you have hurt your wife or husband, does an apostle have to tell you that?
ഞാൻ എന്റെ ഭാര്യയെ ദണ്ഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അപ്പോസ്തലൻ വന്ന് എന്നോട് പറയണമോ?
If you have lost the fire you had for God 10 years ago, do you need an apostle to tell you that?
പത്ത് വർഷം മുമ്പ് എന്നുണ്ടായിരുന്ന ആത്മാവിന്റെ അഗ്നി നശിച്ചു പോയെങ്കിൽ അത് ഒരു അപ്പോസ്തലൻ തന്നെ വന്ന് എന്നോട് പറയണമോ?
If once upon your time you were a sincere follower of Jesus and today you're a follower of money, you need an apostle to come and remind you of that?
ഒരു സമയത്ത് കർത്താവ് യേശുവിന്റെ പിൻഗാമിയായിരിക്കെ ഇപ്പോൾ അത് നഷ്ടപ്പെട്ടിട്ട് ഞാൻ പണത്തിന് പിൻഗാമിയായിരുന്നാൽ അത് അപ്പോസ്തലൻ തന്നെ എന്നോട് വന്ന് പറയണം.
If you listen to the Holy Spirit, he'll tell you every day.
യേശുവാണ് സദിച്ചാൽ എല്ലാ ദിവസവും അത് നിങ്ങളോട് കർത്താവാണ് സംസാരിക്കുന്നത്.
These preachers in all these five churches.
എന്നാൽ ഈ അഞ്ച് സഭകളിലെ ഈ ദൂതന്മാർ.
They were deaf to the voice of the Holy Spirit speaking to them. They only had a message for other people.
അവർക്ക് മറ്റുള്ളവർ കൊടുക്കുവാനായിട്ടുള്ള ദൂത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ദൈവത്തിൽ കേൾക്കത്തക്കവണ്ണം ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ചികടന്മാരായി പോയിരുന്നു.
Anyone who is sitting here who is a preacher of God's word, I would say that.
ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇപ്രകാരം ദൈവവചനത്തെ ശുശ്രൂഷിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ആ ആളുകളോട് അവരോട് ഞാൻ ഇപ്രകാരം തന്നെ പറയും.
Be more interested in listening to what the Holy Spirit is saying to you before being interested in what the Holy Spirit wants to say through you to other people.
പരിശുദ്ധാത്മാവ് നിങ്ങൾ മുഖാന്തരം മറ്റുള്ളവരോട് എന്തെങ്കിലും അറിയിക്കുന്നതിന് അതിനു മുമ്പ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് തന്നെ എന്ത് സംസാരിക്കുന്നു എന്നുള്ള അറിയുവാൻ തത്പരായിരിക്കുക.
God's word is like a two-edged sword.
ദൈവത്തിന്റെ വചനം ഇരുവായുധമുള്ള ഒരു വാൾ പോലെയാണ്.
First it must cut me before it can cut the other people.
ആദ്യം അത് എന്നെ തന്നെ മുറിവേൽപ്പിക്കണം മറ്റുള്ളവരിൽ മുറിവേൽക്കുന്നതിന് മുമ്പ്.
If it has not cut me first, I cannot use the other edge of the sword to hit other people.
ഒരു വായുധമുള്ള എന്നെ മുറിക്കുന്നില്ലെങ്കിൽ മറ്റു വായുധമുള്ള മറ്റുള്ളവർക്കെതിരെ ഈ പുയപ്പാൻ ഞാൻ
I will never preach a word that has not convicted me first.
ഞാനെ എന്നെ തന്നെ കണ്ടിക്കാതെ ഒരു 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 വചനം ഞാൻ മറ്റുള്ളവരോട് പ്രീച്ച് ചെയ്യാ.
I decided long ago, if I begin to speak things that I am not convicted of myself, that letter will kill me.
ഞാനെ ദൈവത്തിന്റെ വചനം എന്നെ അത് കച്ചിയാത്ത ഒരു വചനം മറ്റുള്ളവരെ ഉപദേശിച്ചെങ്കിൽ അത് മരണത്തിനിടയാക്കും. ഞാൻ
it will kill me, it will them also.
എന്നെയും അത് മരണത്തിനിടയാക്കും. ഞാൻ സാധിക്കുന്നതിലൂടെ മറ്റുള്ളവരെ
മരണം. That is the way the body of Christ is being killed today.
ഇപ്രകാരമാണ് ദൈവത്തിന്റെ സഭ കർത്താവേശുവിന്റെ ശരീരമായ സഭ നശിച്ചുകൊണ്ടിരിക്കുന്നത്.
The body of Jesus Christ is not being killed by teaching from the Gita or some other holy book.
ഏതെങ്കിലും ഗീത എന്ന് പറയുന്ന പുരാണ പുസ്തകങ്ങളിൽ ഹിന്ദു പുരാണ പുസ്തകങ്ങളിൽ നിന്ന് പ്രീച്ച് ചെയ്യുന്നതുകൊണ്ടല്ല ദൈവത്തിന്റെ സഭ നശിച്ചുകൊണ്ടിരിക്കുന്നത്.
The body of Christ is being killed by preaching from the Bible without the Spirit.
കർത്താവേശുവിന്റെ ശരീരമായ സഭ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവചനത്തിൽ നിന്നും മാത്രം സംസാരിക്കുന്നതിലൂടെയാണ്.
There are, without the Holy Spirit. Somebody has calculated that there are 24,000 denominations in Christianity today.
ചില ഇങ്ങനെ ഇപ്രകാരം എണ്ണിയിട്ടുണ്ട്. 24,000 സഭാവിഭാഗങ്ങൾ കൃത്യ സഭാവിഭാഗങ്ങൾ ഇന്ന് ലോകത്തിലുണ്ടായിരുന്നു.
All these 24,000 denominations are about the same Bible.
ഈ 24,000 വിഭാഗങ്ങൾക്കും ഇതേ വേദപുസ്തകം തന്നെയാണെന്നുള്ളത്.
And all of them say, we are the only true group.
എല്ലാവരും പറയുന്നു ഞങ്ങളാണ് യഥാർത്ഥമായിട്ട് ഉള്ള കൂട്ടമെന്ന്.
Many of them say, if you want to go to heaven, you have to join us.
പലരും പറയും നിങ്ങൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് കൂടിയേ തീരും എന്ന് പറയുന്നു.
Is it true?
ഇത് സത്യമാണോ?
I don't believe that. I believe you can sit here and go to hell.
ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഇവിടെ ഇരുന്നാലും നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ
കഴിയും. Why not? That doesn't depend on which meeting hall you sit in. It depends on how you live in your daily life.
നിങ്ങൾ ഏത് മീറ്റിംഗ് ഹോളിലാണ് നിങ്ങൾ ഇരിക്കുന്നതിനെ സംബന്ധിച്ചല്ല അതല്ല നിങ്ങൾ ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്.
ഇഫ് യു ഹാവ് ഓൺലി ദ ലെറ്റർ ഇറ്റ് വിൽ കിൽ യു.
നിങ്ങൾക്ക് ഈ അക്ഷരം മാത്രമേ ഉള്ളെങ്കിൽ അത് മരണം ശരിയാണ്.
ദാറ്റ്സ് എ ക്ലിയർ നോളജ് ഗുഡ് ഇൻ യു ഇറ്റ് വിൽ കിൽ യു.
അത് നന്മയുടെ അക്ഷരം അറിയുന്ന അക്ഷരമാണ്.
വി നീഡ് ടു ഗോ ടു ദ ട്രൂ ഓഫ് ലൈഫ്.
നിങ്ങൾ ജീവന്റെ വൃക്ഷത്തിലേക്ക് തിരിയണം.
യു നോ വൈ പീപ്പിൾ ഡോണ്ട് ഗോ ടു ദ ട്രൂ ഓഫ് ലൈഫ്.
നിങ്ങൾക്കറിയാമോ ജീവന്റെ വൃക്ഷത്തിലേക്ക് അനേകം തിരിയാതിരിക്കുന്ന എന്തുകൊണ്ടെന്ന്?
Because there's a flaming sword going around that tree. God has not put a flaming sword in front of the tree of knowledge of good and evil. Have you read that in Genesis chapter 3? We would think that if the tree of knowledge of good and evil is the dangerous one, he should have put an angel with a flaming sword there only to prevent people from going to that tree.
നന്മ നിങ്ങളെ കുറിച്ചുള്ള അറിവ് ആണ് നമുക്ക് ജീവൻ
തരുന്നത്.
അത് അത്
മരണം തരുന്നത്.
അത് മരണം തരുന്നത് എങ്കിൽ ദൈവത്തിന് എന്തുകൊണ്ട് അതിന് ചുറ്റും തിരിയുന്ന ജ്വാലയമായിട്ടൊരു വാൾ അതിന് ചുറ്റും ഒരു ദൂതനെ.
If he had put that in front of that tree, Adam would never have gone near that tree.
ആദാം ഒരിക്കലും ആ വൃക്ഷത്തിനടുത്തേക്ക് അപ്രകാരം ഒരു തിരിയുന്ന ജ്വാലയായിട്ട് വാളായിട്ട് ദൂതനെ അവിടെ വെച്ചിരുന്നെങ്കിൽ ജീവിക്കാൻ കഴിയില്ല.
ദൈവ അപ്രകാരം ഒരു അവിടെ ഒരു Genesis 3, he put this cherubim with a flaming sword in front of the tree of life.
ഈ കരുവുകളെ ഈ ജീവന്റെ വൃക്ഷത്തിന് ചുറ്റുമായിട്ട് പ്രകാരം ദൈവം നിർത്തി നാം
വാട്ട് ഇസ് ദി മീനിംഗ്
വായിക്കുന്നു അതിന്റെ അർത്ഥം എന്താണ്?
യു കെൻ ഗോ എനി നമ്പർ ഓഫ് ടൈംസ് ടു ദി ട്രീ ഓഫ് നോളജ് ഗുഡ് ആൻഡ് ഈവൽ ആൻഡ് അക്യുമുലേറ്റ് നോളജ് ഓൾ യുവർ ലൈഫ്.
നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഈ നന്മകളെ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലേക്ക് തിരികുകയും നിങ്ങൾ ബുദ്ധിയിൽ
നോളജ് യു ഗെറ്റ് യു കെൻ തിങ്ക് ദി മോസ്റ്റ് സ്പിരിച്വൽ യു ആർ.
നിങ്ങൾക്ക് എത്ര അധികം അറിവ് നിങ്ങൾ വർദ്ധിപ്പിക്കും തോറും നിങ്ങൾ സ്വയം വഞ്ചിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾ ഒരു ആത്മീയരായി
ബൈബിൾ നോളജ് കുഡ് മേക്ക് എ പേഴ്സൺ സ്പിരിച്വൽ.
തിരുവചനത്തിന്റെ ജ്ഞാനം ഒരാളെ ആത്മീയനായിട്ട് ഉയർത്തുന്നുവെങ്കിൽ
ഹു വുഡ് ബി ദ മോസ്റ്റ് സ്പിരിച്വൽ പേഴ്സൺ?
ആരായിരിക്കും ഏറ്റവും ആത്മീയനായിട്ട്? സാത്താൻ.
ഹി ന്യൂ സോ മച്ച് ബൈബിൾ ദാറ്റ് ഹി കുഡ് ഈവൻ കോട്ട് ദ ബൈബിൾ ടു ജീസസ്.
അവന് വളരെയധികം തിരുവചനത്തിൽ നിന്ന് അറിയാം. അവൻ യേശുവിനോടും തിരുവചനം സംസാരിച്ചു.
ഡസന്റ് മേക്ക് ഹിം സ്പിരിച്വൽ.
അത് അവനെ
ആത്മീയനായിട്ട്
അത് ആരെയും തന്നെ അപ്രകാരം
ആത്മീയനായിട്ട്
നല്ലതും കേടുകളെക്കുറിച്ചുള്ള അറിവ് മരണം മാത്രമേ ഉളവാക്കൂ.
God did not want us to have that knowledge.
ദൈവം അപ്രകാരമുള്ള ഒരു ജ്ഞാനമല്ല
God
നമുക്ക് തരുവാൻ
ആഗ്രഹിക്കുന്നത്.
ദൈവം ആഗ്രഹിക്കുന്ന നാം അവനുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള സമ്പർക്കത്തിലായിരിക്കണം.
കോൺസ്റ്റന്റ് ടെലിഫോൺ കോൺടാക്ട്,
ഒരു ടെലിഫോണിലുള്ള ഒരു സമ്പർക്കം, നിരന്തരമായിട്ടുള്ള
സമ്പർക്കം. പോലീസ് പീപ്പിൾ വിത്ത് ദ വാക്കി ടോക്കി ഓൾ ദ ടൈം.
നമുക്കറിയാം പോലീസുകാരെ വാക്കി ടോക്കിയുമായിട്ട്
അവരെ കേന്ദ്രസ്ഥാനമായിട്ട്
അവര് സഞ്ചരിക്കുമ്പോൾ എപ്പോഴും ഈ വാക്കി ടോക്കി തുറന്ന് വെച്ചിരിക്കും. അവര്
കേന്ദ്രമായിട്ട്
അങ്ങനെയാണ് ഞാൻ ഈ ഭൂമിയിൽ
ജീവിക്കേണ്ടത്. My home, my office, so many places.
ഞാൻ ഓഫീസിൽ ജോലി ചെയ്യണം, വീട്ടിലെ ജോലി ചെയ്യണം, പല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്.
വാക്കി ടോക്കി മസ്റ്റ് ബി ഓൺ.
പക്ഷെ ഈ വാക്കി ടോക്കി എപ്പോഴും തുറന്നു
വെച്ചിരിക്കണം.
കേന്ദ്ര സ്ഥാനത്ത് നിന്ന് എന്താണ് കൽപ്പന ലഭിക്കുന്നത് എന്ന്
അറിയുവാൻ
പെട്ടെന്ന് ഞാൻ കേൾക്കുന്നു, ഞാൻ ചോദിക്കുന്നു എന്താണ് നീ എന്നോട് പറയുന്നത്.
അപ്രകാരമായിരിക്കണം.
നാം ചിലപ്പോ ഉള്ള
ബുദ്ധിമുട്ടേറിയ
എന്താണ് ചെയ്യേണ്ടത്, ഇത് ഇത് നല്ലതാണോ ഇത് ശരിയാണോ
എന്നറിയാം.
ഈ വ്യക്തിയാണോ വിവാഹം കഴിക്കേണ്ടത്, മറ്റൊരു വ്യക്തിയാണോ വിവാഹം
കഴിക്കേണ്ടത്,
ഈ ജോലിയാണോ അന്വേഷിക്കേണ്ടത്, മറ്റേ ജോലിയാണോ, ഞാൻ ഇവിടെയാണോ പോകേണ്ടത്, അവിടെയാണോ
പോകേണ്ടത്. ഇങ്ങനെയുള്ള
ധാരാളം തീരുമാനങ്ങൾ നാം ദിവസം എടുക്കേണ്ടത്
നമ്മുടെ
കുട്ടികളുടെ കാര്യത്തിൽ.
പല കാര്യങ്ങളെ സംബന്ധിച്ചു
ഈ ഒരു സഭയിൽ പോകണോ ആ സഭയിൽ പോകുന്നു
പോകണമോ,
ഞാൻ എങ്ങനെയാണ് അത് തിരഞ്ഞെടുക്കുന്നത്.
I can go by rules and I'll be wrong.
ഞാൻ നിയമ പട്ടികയിലേക്ക് നോക്കാം, ഞാൻ തെറ്റായിട്ട് മറിയുന്നവരാ.
But if I got this walkie-talkie, I can ask headquarters.
ഞാൻ ഈ walkie-talkie എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കേന്ദ്രവുമായിട്ട്
ബന്ധപ്പെട്ടിരിക്കും. Lord, what shall I do?
ഞാൻ ദൈവത്തോട് ചോദിക്കുന്നു, ഇങ്ങനെ ഒരു ഒരു കാര്യം വന്നിരിക്കുന്ന ദൈവമേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്.
Lord will tell me.
ദൈവനോട് പറയുന്നു.
See, that is a better way of knowing good and evil than just having a list.
ഇതാണ് നന്മ നിങ്ങളെ കുറിച്ചുള്ള അറിയുവാനുള്ള ഒരു ഉത്തമമായിട്ടുള്ള വഴി.
See, I used an example in India.
ഞാൻ ഇപ്രകാരം ഒരു ഒരു എക്സാമ്പിള് ഞാൻ
ഇന്ത്യയിൽ. Some of you people have a cable TV connection.
ചിലർക്ക് കേബിൾ ടിവിയുടെ കണക്ഷൻ ഉണ്ട്.
Shall I make a list for you of all the programs you should not watch?
ഞാൻ നിങ്ങൾക്ക് ഇപ്രകാരം ഒരു പട്ടിക ഉണ്ടാക്കി തന്നപ്പോ നിങ്ങൾ അത് നോക്കേണ്ടാത്ത ചില കാര്യങ്ങളെ
പറ്റിയുള്ള
തെറ്റില്ലാത്ത ചില പ്രോഗ്രാമുകളുടെ ഒരു പട്ടിക.
And now you have a list of good and evil.
നിങ്ങൾക്ക് ഇപ്രകാരം ഒരു പട്ടികയുണ്ട്, നല്ലതും
ചീത്തയുമായിട്ട്.
നിങ്ങൾ ചാനൽ ട്യൂൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പട്ടിക എടുത്ത് നോക്കിയിട്ട് ഏതാണ് നല്ലത് ഏതാണ് തെറ്റാന്ന് നോക്കിയിട്ട് വേണം
ചെയ്യാം.
ഒരുപക്ഷെ ഒരു പുതിയ ചാനൽ കേബിൾ ടിവിയിൽ നാളെ
വരുന്നുണ്ട്.
നിങ്ങൾ ഈ ലിസ്റ്റ് നോക്കുന്നു, ഈ ലിസ്റ്റിൽ അതില്ല.
And Brother Zach has gone away from Bangalore somewhere. You can't touch him. He doesn't have a mobile phone also.
So Brother Zach is in Bangalore and he has gone away from mobile phone.
How to find out now?
You
are stuck.
That's
just an example.
But
if you were in touch with the Holy Spirit instead of having this list. He is always there. He will tell you. As soon as you turn on that channel, immediately he'll tell you whether it's right or wrong.
ആ ചാനലിൽ നിങ്ങൾ ട്യൂൺ ചെയ്യുമ്പോൾ ആ നിമിഷത്തിൽ പരിസ്ഥാത്മാ നിങ്ങളോട് പറയും ഇത് ശരിയാണോ
വേണ്ടോ. Not only in television.
ടെലിവിഷന്റെ കാര്യം മാത്രമല്ല.
101 things in life.
ഇപ്രകാരം ജീവിതത്തിലെ 101 കാര്യങ്ങളിൽ ഇത് സത്യമാണ്.
Spirit of God will tell you.
പരിസ്ഥാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ.
What God told Adam was, this is the way you should live, not with a list of what is right and wrong.
ദൈവം ആദാമിനോട് പറഞ്ഞത് ഇപ്രകാരമാണ്, ഇപ്രകാരം ഒരു ഒരു പട്ടികയെ നോക്കിയല്ല.
How are you living today, my brother and sister?
നിങ്ങൾ ഇന്ന് എപ്രകാരമാണ് ജീവിക്കുന്നത് സഹോദരി സഹോദരന്മാരെ?
You come to the church meetings and you have a invisible list of right and wrong things in your mind.
നിങ്ങൾ സഭയിൽ വരുന്നു, നിങ്ങൾക്ക് കാണപ്പെടാൻ മനസ്സിലുള്ള കാണാൻ കഴിയാത്ത ചില പട്ടികകൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സൂക്ഷിക്കുന്നു.
Every church has got its traditions and its lists.
എല്ലാ കൂട്ടങ്ങൾക്കും അവരുടേതായിട്ടുള്ള ചില പാരമ്പര്യങ്ങളും ചില നിയമ പട്ടികകളും ഒക്കെ ഉണ്ട്.
And other people observed it. Brother Shaji was telling me the other day, he went to his Arab boss in the office. And when he heard that he was meeting a church,
അറബി കേട്ടു സഹോദരൻ ഒരു സഭയെ നയിക്കുന്നു. അദ്ദേഹം ചോദിച്ചു, നീ ഒരു
പാസ്റ്ററാണ്?
അതെപ്രകാരം ആണ്? അദ്ദേഹം
ചോദിച്ചു,
നീ ഒരു വെള്ള ജുബ ധരിക്കുന്നില്ലല്ലോ, നീ കഴിവുള്ളവനല്ലോ.
സോ these Arab people have understood pastors must be fat and they must have white jubba.
ഈ അറബികളുടെ പ്രകാരം മനസ്സിൽ ഒരു കണക്ക് കൂട്ടി വെച്ചു, ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുബ ധരിച്ചിരിക്കണം, മുസ്ലിം തനി
മരണം.
ആരാണ് ഇത് പറഞ്ഞത്?
He has observed all the pastors who have come to Dubai.
ഈ അറബി ഇത് നിരീക്ഷിച്ചതാണ്. അനേക പാസ്റ്റർമാരെ ദുബായി വരുമ്പോൾ
thin man wearing ordinary dress can be a pastor. These heathen people, they are watching everything. They know all this counterfeit and deception going on in the name of Christianity.
അവർക്കറിയാം ഈ ക്രിസ്തു മതത്തിന്റെ പേരിൽ നടക്കുന്ന ഈ എല്ലാ വഞ്ചനയും കള്ളനാണയും.
We are called to manifest the true spirit of Christ.
കർത്താവ് യേശു ക്രിസ്തുവിന്റെ തേജസ്സിനെ പ്രതിഫലിപ്പിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
It's not by rules and regulations we have to live.
ഇത് നിയമ പട്ടികളാൽ നാം ജീവിക്കേണ്ട കാര്യമല്ല.
But by contact with the Holy Spirit.
പരിശുദ്ധാത്മാവുമായിട്ടുള്ള സമ്പർക്കത്തിൽ.
The Holy Spirit will tell us.
പരിശുദ്ധാത്മാവ് നമ്മോട് പറയും.
When you listen to a man.
ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ കേൾക്കുമ്പോൾ.
But it's from the Spirit or not.
അത് ആത്മാവിൽ നിന്നാണോ അല്ലയോ എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ
അറിയിക്കും. When we started meeting as a church in our home,
ഞങ്ങളുടെ ഭവനത്തിൽ സഭയായിട്ട് കൂടി വന്നപ്പോൾ,
I gave a warning to all the few people who were meeting there.
ഞങ്ങൾ കുറച്ച് പേർ മാത്രം ആ നാടിൽ കൂടി
വന്നു. I gave this warning.
ഞാൻ ഇപ്രകാരം സൂചന പറഞ്ഞു,
whenever you listen to a preacher,
നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു 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 പ്രീച്ചറെ നിങ്ങൾ കേൾക്കുമ്പോൾ,
don't just see whether everything he says is correct.
നിങ്ങൾ ആ പ്രസംഗൻ പറയുന്നതെല്ലാം സത്യമാണ് കറക്റ്റ് ആണോ എന്നുള്ള
കാര്യത്തിൽ,
അതാണ് ഈ നന്മ നിങ്ങളെ കുറിച്ചുള്ള അറിവിൽ നിന്ന്
പഠിക്കേണ്ടത്.
നിങ്ങൾ വഴിതെറ്റി പോകും, നിങ്ങൾ മരിച്ചു
പോകും.
നിങ്ങൾ ഒരു മനുഷ്യനെ കേൾക്കുമ്പോൾ അവന്റെ ആത്മാവിനെ നിങ്ങൾ അത് വളരെ ബുദ്ധിമുട്ടേറിയതാണ്, പക്ഷെ നിങ്ങൾ അത് ശ്രമിക്കുക.
ഇഫ് യു ലേൺ ദാറ്റ്, ഇഫ് യു ലിസൺ ടു ദാറ്റ് സ്പിരിറ്റ്, യു വിൽ ഫൈൻഡ് ഔട്ട് വെദർ ദിസ് ഫെലോ ഈസ് എ ക്രൂക്ക് ഓർ ദിസ് ഫെലോ ഈസ് ജനറൽ.
ആ നിങ്ങൾ ആത്മാവിനെ കേൾക്കുവാൻ തെറ്റിയുവാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഈ മനുഷ്യൻ ഒരു വളരെ ബുദ്ധിയുള്ളവരാണോ സത്യമുള്ളവരാണോ.
ആൻഡ് വെദർ ഹി ഈസ് എ സിൻസിയർ സെർവന്റ് ഓഫ് ഗോഡ് ഓർ വെദർ ഹി ഈസ് ജസ്റ്റ് എ വോൾഫ് ഇൻ ഷീപ്സ് ക്ലോത്ത്.
ഒരു പരമാത്മയോട് ഒരുവനാണോ അതോ ഒരു ചെന്നായി ആടിന്റെ വേഷത്തിൽ വന്നവരാണോ.
When you read a magazine article, some report of Christian world,
നിങ്ങൾ മാഗസിനിൽ ചില ലേഖനങ്ങൾ വായിക്കുമ്പോൾ, ക്രിസ്തീയ വേലകളെ
കുറിച്ചുള്ള
ഞങ്ങൾ ഇപ്രകാരം ചെയ്യുന്നു അപ്രകാരം ചെയ്യുന്നു അനേക ക്രിസ്ത്യാനികളായി കൊണ്ടിരിക്കുന്നതെല്ലാം കാണുമ്പോൾ,
don't just believe everything.
ഇതെല്ലാം അങ്ങ് അന്ധമായിട്ട് വിശ്വസിക്കാതിരിക്കുക.
Listen to the Spirit.
ആത്മാവിനെ കേൾക്കുക.
So many Christians blindly believe every single report they read in Christian magazines.
അനേക ക്രിസ്ത്യാനികളും ഇപ്രകാരമുള്ള ക്രിസ്തീയ പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകളെ
വിശ്വസിക്കുന്നു. I read so many reports that I am very careful now.
ഞാൻ ഇതുപോലെയുള്ള അനേക റിപ്പോർട്ടുകൾ വായിച്ചിട്ടുണ്ട്. ഞാൻ വളരെ
I don't believe all that.
സൂക്ഷിക്കുന്ന ആ കാര്യത്തിൽ
I don't believe all that because I've been to some of those places and I know what's happening.
അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്, എനിക്കറിയാം അതെ അവിടെ എന്ത് സംഭവിക്കുന്നു.
മറ്റുള്ളവരിന്ന്
പണം കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് അവരെ വഞ്ചിക്കാൻ
വേണ്ടിയിട്ടുള്ള
ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരം കിടക്കുന്നത് പരിശുദ്ധാത്മാവിനെ
ശ്രദ്ധിക്കുക.
ഇതാണ് പുതിയ നിയമത്തിന് കീഴിൽ നമുക്ക്
നൽകപ്പെട്ടിട്ടുള്ള വലിയ
ഒരു പ്രവാചകന്റെ അടുത്തോ ഒരു അപ്പോസ്തലന്റെ അടുത്തോ പോകേണ്ട ആവശ്യമില്ല. ഞാൻ സത്യം ശരിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയണമേ.
I was in a place in India, one north eastern state, where the Christian believers used to smoke cigarettes.
അവിടെ നോർത്ത് ഈസ്റ്റിലെ ഇന്ത്യയിലെ ഞാൻ ഒരു സ്ഥലത്ത് പോയിരുന്നു. അവിടെ
believers used to smoke cigarettes.
അവിടെ വിശ്വാസികൾ സിഗരറ്റ് പുകയ്ക്കുന്നവരായിട്ടുള്ളത്.
Some of you are shocked.
ഇത് പലരും അതിശയിച്ചു പോകും.
Supposing I say I met some believers who got bitterness in their heart, are you shocked?
അവരുടെ ഉള്ളിൽ കയ്പുള്ളവരായിട്ടിരിക്കുന്നു പറഞ്ഞുവെങ്കിൽ,
some believers gossip in
that you are not shocked, but they smoke cigarettes with you. How terrible.
ചിലരെ പരദോഷം പറഞ്ഞവരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നിയെന്ന് വരില്ല. എന്നാൽ ഇന്നത്തെ വരിക്കുന്നവരാണെന്ന് പറയുമ്പോൾ നിങ്ങൾ അതിശയിക്കുന്നു.
സ്മോക്കിംഗ് സിഗരറ്റ്സ് ഇസ് നോട്ട് ആസ് ബാഡ് ആസ് ഇറ്റ്സ് ഇൻ ഗോസിപ്പ്.
എന്നാൽ ഇന്നത്തെ വരിക്കുന്നത് ഉള്ളിലുള്ള ഈ കയ്പും ഈ പരദോഷത്തേക്കാൾ വളരെ
ഡ്രിങ്കിംഗ് ഇസ് നോട്ട് ആസ് ബാഡ് ആസ് ബിറ്റർനെസ് ആൻഡ് സ്മോക്കിംഗ് ബിറ്റർനെസ് ആൻഡ് ഗോസിപ്പ്.
ഈ മദ്യപാനം എന്ന് പറയുന്നത് തന്നെയും ഈ കയ്പും പകയും ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ വളരെ മോശമായിട്ടുള്ള
സ്മോക്കിംഗ് ഇസ് ബാഡ് ഫോർ ദി ബോഡി.
പുകവലിക്കാന്ന് പറഞ്ഞാൽ ശരീരത്തിന് അത്
കേടായിട്ട്
ഞാൻ മീറ്റിംഗിൽ ഈ സഹോദരന്മാരോട്
നൌ ഐ വിൽ ടെൽ യു ഹൗ എ ക്രിസ്ത്യൻ ഷുഡ് സ്മോക്ക്.
ഞാൻ ഇപ്പോൾ നിങ്ങളെ ഒരു ക്രിസ്ത്യാനിയെ പ്രകാരം പുകവലിക്കണം എന്നുള്ളത് ഞാൻ പഠിപ്പിക്കാം.
വെൻ യു ടേക്ക് ഔട്ട് എ സിഗരറ്റ്
നിങ്ങൾ അത് സിഗരറ്റ് കയ്യിലെടുക്കുമ്പോൾ
ഈസ് ഓഫർ വൺ ടു ജീസസ് ഓൾസോ.
നിങ്ങൾ ഇതിൽ ഒരെണ്ണം യേശുവിനും കൊടുക്കുക.
Lord, you also smoke one with me.
കർത്താവോട് പറയുക, കർത്താവേ നീ ഒന്ന് വലിക്കുക.
And he says, yes, I like that.
എന്നാൽ കർത്താവ് ഇപ്രകാരം പറയുന്നു എന്നിരിക്കട്ടെ, ഓക്കേ ഞാൻ അത് ഇഷ്ടപ്പെടുന്നു.
Don't smoke.
അങ്ങനെ നീ പുകവലിച്ചോളുക.
When you are watching a TV program,
നിങ്ങളൊരു ടിവി പ്രോഗ്രാം കാണുമ്പോൾ,
Lord, come and watch this. This is really good. You must see this.
കർത്താവേ ഈ പ്രോഗ്രാം വളരെ നല്ലതാണ്, നീ അത് കാണുക എന്ന് നമ്മളോട് പറയുക.
If you feel the Lord says, no, I don't want to watch it.
നിങ്ങൾ വിചാരിക്കുന്നു കർത്താവ് പറയുകയാണ് ഇപ്രകാരം ഇല്ല, ഞാനത് കാണുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എന്ന് നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങൾ അത് ഉടനെ ഓഫ് ചെയ്ത് കളയുക.
The Holy Spirit will tell you concerning everything, whether it's right or wrong, if you've got an ear to listen.
നിങ്ങൾക്ക് കേൾക്കാനുള്ള ഒരു ചെവി ഉണ്ടെങ്കിൽ പൈസാത്മാവ് നിങ്ങളോട് ശരിയായും തെറ്റിനെ എല്ലാം നിങ്ങളെ
അറിയിച്ചിരിക്കും.
നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്
Why don't you hear the Holy Spirit?
നിങ്ങൾ എന്തുകൊണ്ട് പെട്ടാൽ കേൾക്കുന്നില്ല?
മോസ്റ്റ് ഓഫ് ദ ടൈം ബിക്കോസ് ഹി നോസ് യു ഡോണ്ട് വാണ്ട് ടു ഒബേ.
എന്നാൽ എപ്പോൾ അവിടുന്ന് അറിയുന്നു അതിനനുസരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്.
യു ടെൽ ദ ലോർഡ് ടുഡേ, വാട്ട് എവർ യു സേ ലോർഡ് ഐ വിൽ ഒബേ യു. യു സ്റ്റാർട്ട് ഹിയറിംഗ് ഹിസ് വോയിസ് വെരി സൂൺ.